Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ബ്രഹ്മവല്ലി ഷഷ്ടാഗ്രഹം ആനന്ദമയ കോശത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രസം ഹേവായും ലബ്ധാനന്ദീ ഭവതി യേഷ ഹേവ ആനന്ദയാദി ഏതസ്യൈവ ആനന്ദസ്യ അന്യാനി ഭൂതാനി മാത്രം ജീവന്തി ഇതി ച ശ്രുത്യന്തര. ബ്രഹ്മം ആനന്ദസ്വരൂപമാണ്. അതിൻ്റെ ഒരു പ്രതിബിംബം പോലെയാണ് ആനന്ദമയ കോശം. അതിനുള്ള ശ്രുതി ഇവിടെ ഉദ്ധരിച്ച് ദൈവം കാമ ഉപശമ ഉത്കർഷാപേക്ഷയ സദഗുണോത്തരോത്തരോത്കർഷ ആനന്ദസ്യപക്ഷത. ഇനി പറയും ആനന്ദത്തിന്റെ ഉത്കർഷം, ആനന്ദത്തിന്റെ ഏറ്റക്കുറച്ചു. അത് കാമ ഉപശമം, കാമം ഉപശമിക്കുന്നതനുസരിച്ച് ആനന്ദത്തിന് ഉത്കർഷം വരുന്നവിടെ തന്നെ അത് വിശദീകരിക്കും. ഓരോ ജീവന്മാരിലും ആനന്ദം വ്യത്യസ്ത രൂപത്തിലാണ്, അക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കും. അപ്പൊ ആ ആനന്ദത്തിന്റെ ഉത്കർഷം കാമത്തിന്റെ ഉപശമനം അനുസരിച്ച് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ കാമശൂന്യമായ ആത്മാവ് ആനന്ദസ്വരൂപമാണ്. ഉത്കൃഷ്യ മനസ്സി ആനന്ദമേശിയ ആത്മനഹ പരമാർത്ഥ ബ്രഹ്മവിജ്ഞാനാപേക്ഷയ ബ്രഹ്മപരമേവ യത്പ്രകൃതം സത്യജ്ഞാനാനന്ദലക്ഷണം യസ്യ പ്രതിപത്യർത്ഥ പഞ്ച അന്നാദി മയാ കോശാഹ ഉപന്യസ്താഹ. ഉത്കൃഷ്യ മനസ്സി ആനന്ദമേശിയ, അങ്ങനെ ആനന്ദത്തിന്റെ ഉയർച്ച, ആനന്ദം വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അതിൻ്റെ ആ പരമാവധി ജീവൻ അനുഭവിക്കാൻ കഴിയുന്നത് ആനന്ദമായ കോശം എന്ന് പറയും. എവിടെയാണോ ആനന്ദം പരമാവധി അനുഭവിക്കുന്നത് അത് ആനന്ദമായ കോശം. ആത്മന പരമാർത്ഥ ബ്രഹ്മവിജ്ഞാനാപേക്ഷയ ബ്രഹ്മപരമേവ യത്പ്രകൃതം. പക്ഷെ ആനന്ദമായ കോശത്തെ അപേക്ഷിച്ച് യത്പ്രകൃതം ബ്രഹ്മപരമേവ, അതിനപ്പുറമാണ് പരബ്രഹ്മം. ആനന്ദകോശം അല്ലെങ്കിൽ ആനന്ദാനുഭവം എന്നെല്ലാം പറയും, അതിന് പരമാണ് പരബ്രഹ്മം. യത്പ്രകൃതം സത്യം ജ്ഞാനാനന്ദലക്ഷണം, അതിനാണ് ഇവിടെ സത്യം ജ്ഞാനമാനന്ദം എന്ന് പറഞ്ഞത്. അത് ആനന്ദമായ കോശമല്ല, ഏറ്റവും ഉത്കൃഷ്ടമായ ആനന്ദത്തിനും അപ്പുറമാണ്. യസ്യച പ്രതിപത്യർത്ഥ പഞ്ച അന്നമയാദി കോശാഹ ഉപന്യസ്ത. ആ പരബ്രഹ്മത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഈ അന്നമയാദി കോശങ്ങളെ ഇവിടെ നിർദ്ദേശിച്ചത്. അന്നമയാദി കോശങ്ങൾ എന്തിനോട് നിർദ്ദേശിച്ചു അതിന് സമാനം പറയും. അന്നമയാദി കോശങ്ങൾക്ക് അപ്പുറമാണ് പരബ്രഹ്മം. അങ്ങനെയാണെങ്കിൽ ആനന്ദത്തിനും അപ്പുറമാണ് പറയുന്നു. ആനന്ദത്തിനും അപ്പുറമാണ്. എന്തുകൊണ്ട്? കാരണം ആനന്ദം ആനന്ദമായ കോശം. ഇനി ബ്രഹ്മം ആനന്ദം എന്ന് പറയുന്നത് ബ്രഹ്മം ഏകരൂപം, അതിന് സത്യം. അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞത്. സത്യം എന്ന് പറയാം, ജ്ഞാനം എന്ന് പറയാം, അനന്തം എന്ന് പറയാം, ആനന്ദം എന്ന് പറയാം. പിന്നെ ശബ്ദം കൊണ്ട് ബ്രഹ്മത്തിന്റെ സ്വരൂപത്തിന് വ്യത്യാസം വരുന്നു. അപ്പൊ സത്യം എന്ന് പറയുമ്പോൾ സത്യരൂപത്തിലുള്ള ബ്രഹ്മം, ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനരൂപത്തിലുള്ള ബ്രഹ്മം, ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദരൂപത്തിലുള്ള ബ്രഹ്മം. അങ്ങനെയല്ല, ഏകരസം. ആ ഏകരസത്തെ ഏത് ശബ്ദം കൊണ്ടും പറയാം. ആനന്ദം അനുഭവിക്കുക എന്ന് പറയുന്നത് എന്താണത്? ശബ്ദാർത്ഥമാണ്. ശബ്ദാർത്ഥമായ ആനന്ദത്തെ അനുഭവിക്കുന്നു, ശബ്ദാർത്ഥമായ സത്യത്തെ അറിയുന്നു, ശബ്ദാർത്ഥമായ ജ്ഞാനത്തെ അറിയുന്നു. അല്ല, ശബ്ദാർത്ഥമായിട്ടാണ്. ശബ്ദാർത്ഥമായിട്ട് അറിയുമ്പോൾ ഇതെല്ലാം വേറെ വേറെയാണ്. സത്യം വേറെയായിട്ട് അനുഭവപ്പെടുന്നു, ജ്ഞാനം വേറെയായിട്ട് അനുഭവപ്പെടുന്നു, ആനന്ദം വേറെയായിട്ട് അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട്? അതറിയുന്നത് ശബ്ദാർത്ഥമായ സത്യജ്ഞാനാനന്ദങ്ങളെയാണ്. അവിടെ ശബ്ദം ഭിന്നമായിരിക്കുന്നു, അർത്ഥവും ഭിന്നമായിരിക്കുന്നു. ജ്ഞാനവും ആനന്ദവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ജ്ഞാനം വേറെ, ആനന്ദം വേറെ. എന്തുകൊണ്ട്? ജ്ഞാനശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നതിനല്ല ആനന്ദ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നു, അതിനല്ല സത്യശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നു. അപ്പൊ ശബ്ദാർത്ഥമായി അറിയുന്നത് സത്യജ്ഞാന അനന്ത ആനന്ദങ്ങൾ വേറെ വേറെയാണ്. പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഏകരസം, ഏക സ്വഭാവം. അപ്പൊ അതിന് പല ശബ്ദങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ പല ശബ്ദങ്ങളെ കൊണ്ട് ബോധിക്കേണ്ടി വന്നാലും അവിടെ വ്യത്യാസം വരുന്നില്ല. അത് ശബ്ദാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ അർത്ഥവ്യത്യാസം വരുന്നില്ല. അപ്പോൾ സത്യത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് ആനന്ദം, ആനന്ദത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് ജ്ഞാനം. ഇങ്ങനെയുള്ള ഈ അനുഭവം, അത് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള വാസ്തവ അനുഭവമല്ല. എന്തുകൊണ്ട്? ബ്രഹ്മ പരമേവ, ഇതിനപ്പുറമാണ്. അത് ആനന്ദത്തിനും അപ്പുറമാണ്, സത്യത്തിനപ്പുറമാണ്, ജ്ഞാനത്തിനപ്പുറമാണ്, അനന്തത്തിനും അപ്പുറമാണ്. എന്നാൽ ഈ ശബ്ദങ്ങളെ കൊണ്ട് അതിനെ നിർദ്ദേശിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഈ ശബ്ദങ്ങളെല്ലാം വ്യാവഹാരികമായ അനുഭവത്തിന്റെ പരമമായ കാഷ്ഠയെ ബോധിപ്പിക്കുന്നു. സത്യം എന്ന് പറയുമ്പോൾ അത് വ്യാവഹാരികമായ അനുഭവത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നിനെ ബോധിപ്പിക്കുന്നു. ജ്ഞാനം സർവാനുഭവങ്ങൾക്കും ആധാരമായ ഒന്നിനെ ബോധിപ്പിക്കുന്നു. അനന്ത, അതുപോലെ ആനന്ദം. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെ സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം തുടങ്ങിയ ശബ്ദങ്ങൾ ബോധിപ്പിക്കുന്നു. ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുമ്പോൾ ഇതെല്ലാം വേറെ വേറെയാണ്. പരമാർത്ഥത്തിലോ പരമേവ, അതിന് ആനന്ദ ശബ്ദം കൊണ്ടും ബോധിപ്പിക്കാൻ പറ്റും. അത് ആനന്ദ അനുഭവത്തിനും അപ്പുറമാണ്. അവിടെ സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം എന്നതിനും വിഭജിക്കാൻ കഴിയും. അങ്ങനെയുള്ള വ്യവഹാരത്തിൽ സത്യത്തെയും ജ്ഞാനത്തെയും ആനന്ദത്തെയും വേർതിരിച്ചറിയുന്നു. അതുകൊണ്ടാണല്ലോ വ്യത്യസ്ത ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് ബ്രഹ്മത്തിൽ അങ്ങനെ സത്യജ്ഞാന ആനന്ദ ആനന്ദങ്ങളുടെ ഭേദമില്ല. പക്ഷേ യശുജ പ്രതിപത്യർത്ഥം അതിന്റെ ശരിയായ ജ്ഞാനത്തിന് വേണ്ടി പഞ്ച അന്നമയാദി കോശാഹ പഞ്ചസ്ഥ, ഈ അന്നമയാദി കോശങ്ങളിവിടെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഈ കോശങ്ങളുടെ വർണ്ണനയിലൂടെ മനസ്സിലാക്കും. എങ്ങനെ മനസ്സിലാക്കണം? എച്ചത്തേഭ്യോ അഭ്യന്തരം ഏനുജത്തെ സർവേ ആത്മവന്ത തദ്ബ്രഹ്മ പുച്ഛം പ്രതിഷ്ഠ. എങ്ങനെയാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടത്? എച്ചത്തേഭ്യോ അഭ്യന്തരം, ഏതെന്നാണോ ഈ പറഞ്ഞ എല്ലാത്തിനും ഉള്ളിലായിരിക്കുന്നത്, ഈ പറഞ്ഞ എല്ലാത്തിനും ആധാരമായിരിക്കുന്നത് എന്നുള്ളത്. സത്യത്തിനും ജ്ഞാനത്തിനും ആനന്ദത്തിനുമെല്ലാം ആധാരമായിരിക്കുന്നത്. ഏനജത്തെ സർവേ ആത്മവന്ത, ഏതെന്നുകൊണ്ടാണോ ഇതെല്ലാം ആത്മവത്തായിരിക്കുന്നത്. ഇപ്പൊ രണ്ടു തരത്തിലും പറയാം. നമ്മൾ സാധാരണ പഠിക്കും പഞ്ചകോശ വിവേകം. പഞ്ചകോശ വിവേകം എന്ന് പറയുന്നൊരു ഉപാസന പദ്ധതിയാണ്, ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു, ആത്മധ്യാനത്തിന് വേണ്ടിയിട്ട് പറയുന്നു. ഈ ശരീരം അന്നമയ കോശം ഇതല്ല, പ്രാണമയ കോശമല്ല, മനോമയ കോശമല്ല, എല്ലാത്തിനും നിഷേധിക്കും. നീതി നീതി, അതിനപ്പുറമുള്ളതാണ് ആത്മാവ്, അതാണ് സ്വസ്വരൂപം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഈ നിഷേധിക്കുന്നതൊക്കെ എന്താണ് വാസ്തവത്തിൽ? എന്തിനാ നിഷേധിക്കുന്നു? ഇതൊന്നും ആത്മാവല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുമ്പോൾ ഈ നിഷേധിക്കുന്നതൊക്കെ എന്താണ്? അതിനെന്ത് പറയും? പറയുമ്പോൾ അത് അവിദ്യാകാര്യമെന്നോ അല്ലെങ്കിൽ മായാകാര്യമെന്നോ എല്ലാം പറയാം. നിഷേധിച്ച് ശേഷിക്കുന്ന ബ്രഹ്മവും നിഷേധിക്കപ്പെട്ട കോശങ്ങൾ, മായാകാര്യം അല്ലെങ്കിൽ അവിദ്യാകാര്യം എന്ന് പറയുന്ന കോശങ്ങൾ, അങ്ങനെ രണ്ടുണ്ടോ നിഷേധിക്കാനായിട്ട്? എന്തുകൊണ്ട്? ഇവിടെ ബ്രഹ്മത്തെ അദ്വൈതമായിട്ടാണ് ബോധിപ്പിക്കുന്നത്. അദ്വൈതത്തിൽ രണ്ടാമതൊന്നും വരാൻ പാടില്ല. കോശങ്ങളെന്ന് പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊന്നും, അതിനെയൊക്കെ നിഷേധിച്ചാൽ ശേഷിക്കുന്ന ബ്രഹ്മം ഒന്നുണ്ടായാലേ നിഷേധിക്കാൻ പറ്റും. ഇല്ലാത്ത ഇല്ലെങ്കിൽ പിന്നെ നിഷേധിക്കേണ്ട കാര്യം. ആകാശകുസുമ നിഷേധിക്കേണ്ട കാര്യമില്ല, കാരണം ഇല്ല. ഇവിടെ അങ്ങനെയല്ല, അനുഭവപ്പെടുന്നതിനാണ് നിഷേധിക്കുന്നത്. അപ്പോൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നതെന്ന് പറയുമ്പോൾ നിഷേധിച്ച വസ്തുവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അതും അസ്തിത്വം അംഗീകരിക്കേണ്ടി വരും, ബ്രഹ്മത്തെ അംഗീകരിക്കേണ്ടി വരും. അംഗീകരിക്കാതിരുന്നാലോ ആകാശവസ്തുവും പോലെ നിഷേധിക്കാൻ കഴിയാതെ. അംഗീകരിച്ചാൽ അദ്വൈതം ഇങ്ങനെ വരും. അതുകൊണ്ട് ഈ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗികമായ ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. വാസ്തവത്തിൽ ഈ നിഷേധിക്കുന്നതും അത് തന്നെ, അന്നമയാദി കോശങ്ങളും ബ്രഹ്മം തന്നെ. കാരണം ഇത് നിഷേധിക്കുന്നതിന് വേണ്ടി അനുഭവ വിഷയമാകുന്നുണ്ട്. എങ്ങനെ? സത്തായി അനുഭവ വിഷയമാകുന്നു. അതുകൊണ്ടുള്ള പറഞ്ഞിരിക്കുന്നു തേ സർവേ ആത്മവന്ത, ഇതെല്ലാം ആത്മവത്തുക്കളായി ഇരിക്കുന്നത് ഏതെന്നുകൊണ്ടാണോ എന്ന് പറയുമ്പോൾ എന്താണോ ഇത് വാസ്തവത്തിൽ അത് തന്നെയാണ്, അങ്ങനെയും മനസ്സിലാക്കും. നിഷേധിക്കുന്നത് അത് തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ഇതെല്ലാം ആത്മവത്തായിരിക്കുന്നു ബ്രഹ്മത്തെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിലനിൽക്കുന്നതും ബ്രഹ്മത്തിൽ പ്രതീതമാകുന്നതെല്ലാം ബ്രഹ്മം തന്നെ. അങ്ങനെ അല്ലാത്ത ഒന്നിന് അവിടെ നിലനിൽക്കാൻ പറ്റില്ല, അത് പ്രതീതമാകത്തില്ല. എന്നാൽ അതിനെ നിഷേധിക്കാൻ കഴിയുന്നു, ബ്രഹ്മത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. ഇത്രയുള്ള വ്യത്യാസം. തന്നെ സ്വയം നിഷേധിക്കാൻ കഴിയുന്നില്ല, തന്റെ മുമ്പിൽ തനിക്ക് വിഷയമായിരിക്കുന്ന സർവത്തെയും നിഷേധിക്കാൻ കഴിയുന്നു. നിഷേധിക്കുന്നത് കൊണ്ട് അത് താനല്ലാതാകുന്നില്ല. തേഭ്യോ ആഭ്യന്തരം നേനു ചത്തി സർവേ ആത്മവന്ത പറയുന്നു. ആ സർവാധാരമായിരിക്കുന്ന ആത്മാവിനെ കൊണ്ട് ഇതെല്ലാം ആത്മവത്തായിരിക്കുന്നു, ഇതും ആത്മാവായി തന്നെ ഇരിക്കുന്നു. ഇതെങ്ങനെ ഇത് ആത്മാവായിരിക്കുക എന്ന് പറയുന്നത്? ഇത് സത്തായി അനുഭവപ്പെടുന്നു, ഇത് ജ്ഞാനത്തിൽ പ്രകാശിക്കുന്നു, ഇതിൽ ആനന്ദമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് അനന്തമാണ്, ഇതിന് അവസാനമില്ല. അപ്പൊ അതുകൊണ്ട് സത്യജ്ഞാന അനന്ത ആനന്ദങ്ങളെല്ലാം ഇതിനും ഉണ്ട്. അങ്ങനെ ഇത് ആത്മവത്തായിരിക്കുന്നു. അപ്പൊ ഇതിനെ നിഷേധിച്ചാലും ഇതിനെ അംഗീകരിച്ചാലും ഫലത്തിലൊന്നുമല്ല. എന്താണ് ഇത്? ആത്മാവ് തന്നെയാണ്. അതാണ് പഞ്ചകോശ വിവേകത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. പഞ്ചകോശ വിവേകത്തിൽ കേവല ഉപാസനയ്ക്ക് വേണ്ടി കോശങ്ങളെ നിഷേധിക്കും. പക്ഷെ തത്വവിചാരത്തിൽ നിഷേധവും അംഗീകാരവും രണ്ടും ഒന്നുപോലെ. നിഷേധിച്ചാലും ആത്മാവിനെ തന്നെ ബോധിക്കുന്നു, ഇതിനെ അംഗീകരിച്ചാലും ആത്മാവിനെ തന്നെ ബോധിക്കുന്നു. എന്തുകൊണ്ട്? ഇതെല്ലാം ആത്മവത്തുക്കളായിരിക്കുന്നു. അപ്പൊ നിഷേധിച്ചാലും നിലനിന്നാലും എന്തിനാണോ ബോധിക്കേണ്ടത്, തദ്ബ്രഹ്മ, അതാണ് ബ്രഹ്മ. അന്നമയ കോശത്തെ കുറിച്ച് പറയുമ്പോൾ ആ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു പുച്ഛം പ്രതിഷ്ഠ, അതാണ് അന്നമയ കോശത്തിന്റെ പ്രതിഷ്ഠ, അതിന്റെ ആധാരം. അതിനാശ്രയിച്ച് ഈ ആനന്ദവും നിലനിൽക്കുന്നു. അതാണ് ആനന്ദവും പുച്ഛവും ആയിട്ടുള്ള ബന്ധം. അതാണ് അതുകൊണ്ട് ആനന്ദം ബ്രഹ്മ എന്ന് പറയും, ആനന്ദം തന്നെ ബ്രഹ്മം. ഇങ്ങനെ പറയുന്നതിന് ദോഷമില്ല, ആനന്ദമായ കോശം തന്നെ ബ്രഹ്മം എന്ന് പറയും. എന്തുകൊണ്ട്? ആനന്ദമായ കോശം ആത്മവത്തായിരിക്കുന്നത് ആ ബ്രഹ്മത്തെ കൊണ്ടാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നത് എന്താണോ, അപ്പൊ നമുക്ക് പറയാം ഈ അന്നമയ കോശം അതും ബ്രഹ്മം തന്നെ. ആനന്ദമയ കോശം വരെ പോകേണ്ട കാര്യമില്ല. അന്നം, പ്രാണം, മനോ, ബുദ്ധി, ഈ കോശങ്ങളെല്ലാം ആത്മവത്തായിരിക്കുന്നു. ഇതെല്ലാം ആത്മസ്വരൂപം തന്നെ. അങ്ങനെയും ധരിച്ചാലും ബ്രഹ്മത്തെ തന്നെ ധരിക്കുന്നു. അല്ല, ഇതിനെല്ലാം നിഷേധിച്ചിട്ട് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് അതാണ് ബ്രഹ്മം. അങ്ങനെയും ബ്രഹ്മത്തെ ധരിക്കാം. എന്നാൽ ഈ വിരുദ്ധ പ്രതീതി, ഒന്നെന്താണോ പരമാർത്ഥം, പരമാർത്ഥമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. സത്യജ്ഞാന അനന്ത അനന്തങ്ങളുടെ എല്ലാ അനുഭവം, പക്ഷെ അതിനെ ബ്രഹ്മമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവനെ പരിച്ഛിന്നമായ വസ്തുക്കളായിട്ടേ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ, പരിച്ഛിന്നമായ വസ്തുക്കളിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നു. അനുഭവത്തിൽ വരുന്ന ഈ വൈരുദ്ധ്യാനന്ദ കാരണം അവനടുത്ത് പറയുന്നു, തദ്ജിത സർവസ്യ അവിദ്യ പരികല്പിതസ്യ ദ്വൈതസ്യ അവസാനഭൂതം അദ്വൈതം ബ്രഹ്മ പ്രതിഷ്ഠ. അതിന് കാരണം പറഞ്ഞു അവിദ്യ. ഈ അനുഭവമെല്ലാം എന്താണ്? അവിദ്യ പരികല്പിതമാണ്. അവിദ്യ കൊണ്ട് ഈ വൈരുദ്ധ്യാനുഭവം, സത്യത്തിൽ അസത്യത്തിന്റെ അനുഭവം, എന്താണ് തദൈവച്ച ആ ബ്രഹ്മം തന്നെ സർവസ്യ അവിദ്യ പരികല്പിതസ്യ ദ്വൈതസ്യ അവസാനഭൂതം. വിദ്യാപരികല്പിതമായിരിക്കുന്ന ഈ ദ്വൈതം, അതാണ് ഇവിടെ ദ്വൈതം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചകോശം, ഇതിന്റെ അവസാനം, ഇതിനാധാരം. ഈ പഞ്ചകോശ അനുഭവം അതിന് സമാധാനം ഒന്നേ പറയാനുള്ള അവിദ്യ. എന്റെ അവിദ്യ എന്ന് പറഞ്ഞാൽ ഉത്തരവില്ലാന്ന് നടക്കും. അവിദ്യ എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ കഴിയാത്തത്. ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോഴാണ് അവിദ്യ എന്ന് പറയുന്നത്. അവിദ്യ എന്നും മായ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് അതിന് സമാധാനമില്ല, ഭാഷകാലം യുക്തി പ്രവർത്തിക്കാത്തത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള എല്ലാ അന്വേഷണങ്ങളിലും അവസാനം പറയുന്ന ഇതാണ്, അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അവിടെ കാര്യകാരണബദ്ധതയോ യുക്തിഭദ്രതയോ ഒന്നും ഇതിനകത്തില്ല. അല്ലെങ്കിൽ ഈ വിരുദ്ധാനുഭവം ഇങ്ങനെ ഉണ്ടാവാൻ കഴിയില്ല. സത്യമൊന്ന് അനുഭവം വേറൊന്നു. സത്യം എന്ന് പറയുന്നത് മറ്റെവിടെയെങ്കിലുമുള്ള സത്യമല്ല, സ്വസ്വരൂപം തന്നെ സത്യമെന്നാണ് പറയുന്നത്. സ്വസ്വരൂപം സത്യമായിരിക്കെ തന്നെക്കുറിച്ചുള്ള അനുഭവം എന്താണോ കോശരൂപത്തിലാണോ, അന്നപ്രാണ മനോബുദ്ധി ആനന്ദരൂപത്തിലാണോ തന്നെ അനുഭവിക്കുന്നു. അപ്പൊ ഇതിനെന്താ യുക്തി? വാസ്തവം എങ്ങനെയാണോ അങ്ങനെയല്ലേ വെളിപ്പെടേണ്ടത്. വാസ്തവം വെളിപ്പെടുന്നുണ്ട്. ആ വാസ്തവത്തിനോട് പറയുന്ന സത്യം ജ്ഞാനം അനന്തം, പക്ഷെ അത് അപൂർണമാണ്. അത് അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണത്? അവിദ്യ പരികൽപ്പിതമാണ്. ഇതിന് വേറെ സമാധാനമൊന്നുമില്ല. ഇതിന്റെ അവസാന ഭൂതം അദ്വൈതം ബ്രഹ്മ പ്രതിഷ്ഠ പുച്ഛം ഏതസ്മിന്നർത്ഥി യേശസ്വഭൂ. ഈ കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രം. അന്നം സ്ഥൂലവും ജഡവും ആയിരിക്കുന്നു അന്നം, അത് വളരെ തുച്ഛമാണ്, നിസാരമാണ്. പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രാണൻ, മനസ്സ്, ബുദ്ധി, അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ സർവശ്രേഷ്ഠമായ ആനന്ദം, ഇതെല്ലാം ഒരേ കോടിയിൽപ്പെടുന്നതാണ്. ഇതെല്ലാം അവിദ്യ പരികല്പിതമാണ്. ഇതിന് സർവാധാരമായിരിക്കുന്നതാണ് ആത്മസ്വരൂപം. എന്നാൽ ഇതെല്ലാം ആത്മസ്വരൂപം തന്നെ. ഈ രണ്ടു തരത്തിലും ഇവിടെ ബോധിപ്പിക്കുകയാണ്. കേവലം നിഷേധം മാത്രമല്ല, മറിച്ച് ഇതിനെല്ലാം സത്തായും ബോധിപ്പിക്കുന്നു. അടുത്ത മന്ത്രം, അസന്നേവ സഭവതി അസത് ബ്രഹ്മേതി വേദ ചേ അസ്ഥി ബ്രഹ്മേതി ചേന്വേദ അന്തം ഏനം തതോ വിദുരതി തസ്യേഷൈവ ശാരീര ആത്മാ യപൂർവസ്യ അഥാതോ അനുപ്രശ്നാഃ ഉത അവിദ്വാൻ അമം ലോകം പ്രേത്യ കശ്ചന ഗച്ഛതി. ആഹോ വിദ്വാൻ അമം ലോകം പ്രേത്യ കശ്ചിത് സമശ്നുത ഉ സോ അകാമയത സ്യാം പ്രജായേതി സതപോ അതപ്യത സതപസ്തപ്ത്വാ ഇദം സർവം അസൃജത യദിദം കിഞ്ച സൃഷ്ട്വാ തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ സച്ച ത്യജ്ജ അഭവത് നിരുക്തം ച അനിരുക്തം ച നിലയനം ച അനിലയനം ച വിജ്ഞാനം ച അവിജ്ഞാനം ച സത്യം ച അനൃതം ച സത്യമഭവത് യദിദം കിഞ്ച സത്യമിത്യാജക്ഷതേ തദപ്യേഷ ശ്ലോകോ ഭവതി. അസന്നേവ അസത്സമേവ യഥാ അസൻ ന പുരുഷാർത്ഥ സംബന്ധി ഏവം സഭവതി അപുരുഷാർത്ഥ സംബന്ധി കോസു യോ അസത് അവിദ്യമാനം ബ്രഹ്മേതി വേദ വിജാനാദി ചേത് യതി. അസന്നേവ അസത് സമയവ യഥ അവൻ അസത്ത് പോലെ ആയിത്തീരുന്നു. ആരാണ് യഥ അസൻ ന പുരുഷാർത്ഥ സംബന്ധി, പുരുഷാർത്ഥ സംബന്ധി അല്ലാത്ത ഏവം സഭവതി, അങ്ങനെ അവനായിത്തീരുന്നു. സാധാരണ പറയാനുള്ള അവൻ അസത്താണെന്ന് പറയാനുണ്ട്. കൊള്ളരുതാത്തവൻ, അതുപോലെ ഒരുവൻ കൊള്ളരുതാത്തവനായിത്തീരുന്നു. കൊള്ളരുതാത്തവനാകുന്ന എങ്ങനെ പുരുഷാർത്ഥ സംബന്ധി അല്ലാതാകത്തീരുന്നു. പുരുഷാർത്ഥം മോക്ഷം പരമപുരുഷാർത്ഥത്തോട് അവന് ബന്ധമില്ലാതെ വരുന്നു. അങ്ങനെയാണ് അവൻ കൊള്ളരുതാത്തവനായിത്തീരുന്നു. അസന്നേവ സഭവതി അവൻ അങ്ങനെ ആയിത്തീരുന്നു. ആ പുരുഷാർത്ഥ സംബന്ധി, അവന് പുരുഷാർത്ഥമില്ല. കോസുവാര് ആർക്കാണ് പുരുഷാർത്ഥം നഷ്ടപ്പെടുന്നത്? യോ അസത് അവിദ്യമാനം ബ്രഹ്മേതി വേദ വിജാനാദി ചേതിയതി. ഈ പഞ്ചകോശങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. ഈ പഞ്ചകോശങ്ങളാണ് ഒരുവന്റെ അനുഭവം. ഈ പഞ്ചകോശങ്ങളിലൂടെയാണ് ഒരുവൻ സത്യജ്ഞാന ആനന്ദം ആനന്ദമെല്ലാം അനുഭവിക്കുന്നത്. ഈ അനുഭവിക്കുമ്പോൾ ഇതിനാധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ അവൻ അറിയുന്നില്ല. അവനെ സംബന്ധിച്ച് എന്താണത്? അസദ് അവിദ്യമാനം ഇല്ലാത്തതാണ്. ഇത് മാത്രമേ ഉള്ളൂ. താൻ എന്താണ് അനുഭവിക്കുന്നത്? അതേ ഉള്ളൂ. താൻ സത്യത്തെ അനുഭവിക്കുന്നു, ജ്ഞാനത്തെ അനുഭവിക്കുന്നു, ആനന്ദത്തെ അനുഭവിക്കുന്നു, ഇതെല്ലാമേ ഉള്ളൂ. ബ്രഹ്മത്തെ അവൻ അറിയുന്നില്ല. ഈ സത്യജ്ഞാന അനന്ത ആനന്ദം ഈ ലക്ഷണങ്ങളിലൂടെ ബോധിക്കേണ്ട ബ്രഹ്മത്തെ അവൻ അറിയുന്നു. ഇത് ലക്ഷണമാണ്. ഈ ലക്ഷണത്തിലൂടെ തന്നെ ബോധിക്കുന്നു ഏകരൂപത്തിലുള്ള ഒന്നിനും. അതറിയുന്നില്ലെങ്കിൽ അതറിയാൻ സാധ്യമല്ല. കാരണം ഈ കോശങ്ങളിൽ ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്നവന് ഈ കോശങ്ങൾക്ക് ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ അറിയാൻ കഴിയില്ല. വിജാനാദി ചേതി അവൻ ഇതില്ലാന്നറിയുന്നു. സാധാരണ സർവ്വജീവന്മാരും അങ്ങനെയാണല്ലോ. അവരെ സംബന്ധിച്ച് പുരുഷാർത്ഥത്തെക്കുറിച്ച് ചിന്തയില്ല. ഈ അനുഭവപ്പെടുന്നു ഇതിനെ തന്നെ അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അന്നമയം എന്താണ്, പ്രാണമയം എന്താണ്, മനോമയം എന്താണ്, ഇതൊന്നും വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. പരമാവധി അവരറിയുന്നത് ഈ അന്നമയത്തെയാണ്. ഇതിനറിയുന്നു, ഇതിനെ ആശ്രയിച്ചവർ ജീവിത വ്യവഹാരങ്ങളെല്ലാം നടത്തുന്നു. പുരുഷാർത്ഥം അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ബ്രഹ്മത്തെ അറിയുന്നില്ല. അതുകൊണ്ട് അസന്നിവസഭോതി അവൻ അസത്ത് തന്നെയാണ്. അവൻ കൊള്ളരുതാത്തവനായി കഴിഞ്ഞു. അവൻ അവന്റെ സങ്കല്പം പോലെ തന്നെ ഒന്നും ശൂന്യമായി കഴിഞ്ഞു എന്നർത്ഥം. തദ്വിപര്യേണ യത് സർവവികൽപാസ്പദം സർവപ്രവൃത്തി ബീജം സർവവിശേഷ പ്രത്യസ്തമിതം അപി അസ്ഥിതദ്ബ്രഹ്മേതി വേദസേ. പക്ഷേ അവന്റെ പ്രത്യക്ഷമായ അനുഭവത്തിനപ്പുറം, അപ്പുറം എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അതിലൂടെ പറഞ്ഞത് അപി അസ്ഥി, അങ്ങനെയാണെങ്കിൽ കൂടിയും ഇങ്ങനെ സർവവികൽപാസ്പദം, സർവവികൽപ്പങ്ങൾക്കും അനശ്വരമായിട്ടൊന്നും. എന്താണ് ഇവിടെ വികല്പങ്ങൾ? അന്ന പ്രാണമനോ ബുദ്ധി ആനന്ദം, ഇതാണ് വികല്പങ്ങൾ. ആനന്ദവും വികല്പമാണ്. അന്നവും പ്രാണവും മനസ്സും പോലെ തന്നെ ഈ ആനന്ദവും വികല്പമാണ്. അത് എത്ര ശ്രേഷ്ഠമായാലും ശരി, ഈ വികല്പങ്ങൾക്ക് ആസ്പദമായിരിക്കുന്നു. അങ്ങനെ ആസ്പദമായിരിക്കുന്ന ഒന്ന് എന്ന് പറയുമ്പോൾ ഈ വികല്പങ്ങൾ മാത്രമേ അറിയാവൂ ജീവൻ. വികല്പങ്ങൾക്ക് ആസ്പദം എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് സർവവികൽപാസ്പദം അപി. അങ്ങനെയാണെങ്കിൽ അത് ഈ വികല്പങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അനായാസമായി ഗ്രഹിക്കാൻ പറ്റാത്തതാണെങ്കിലും സർവപ്രവൃത്തി ബീജം, പ്രവൃത്തി ബീജം നമുക്കറിയാം, പ്രവൃത്തിക്കുള്ള ബീജം എന്താണ് കാമം. പക്ഷെ സർവപ്രവൃത്തികൾക്കും ബീജമായിരിക്കുന്നത് എന്തെന്നറിയില്ല. നിമിത്തമായിരിക്കുന്ന കാരണമായിരിക്കുന്നത് ഓരോ പ്രവൃത്തിയുടെയും എന്താണ് നിമിത്ത കാരണം, എന്താണ് അതിന് ഉപാദാനമായിരിക്കുന്നത്, എന്താണ് സഹകാരികളും, അങ്ങനെ കാരണം ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ സർവപ്രവൃത്തികൾക്കും ബീജമായിരിക്കുന്ന അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ വയ്യ. പക്ഷെ അങ്ങനെ ഒന്ന് സർവപ്രവൃത്തി ബീജമായ ഒന്നാണെങ്കിലും അതുപോലെ സർവവിശേഷ പ്രത്യ അസ്തമിതം അപി. സർവവിശേഷങ്ങൾ നമുക്കറിയാം, ഇത് തന്നെ സർവവിശേഷം. അന്നപ്രാണമനോ ബുദ്ധിയാനന്ദം, ഇതിനപ്പുറം വേറെ വിശേഷങ്ങളൊന്നും. നമ്മുടെ സർവവിശേഷങ്ങൾ ഇതിൽ ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷെ സർവവിശേഷ പ്രത്യസ്തമിതം, സർവവിശേഷങ്ങളും പ്രത്യസ്തമിച്ചതെന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് പിടികിട്ടുന്നു, മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താ സർവവിശേഷങ്ങളും പ്രത്യസ്തമിച്ചിരിക്കുന്നു, പിന്നെ അവിടെ വാക്കിനും മനസ്സിനും ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. കാരണം അവിടെ പ്രാണനും മനസ്സിനെയെല്ലാം നിഷേധിച്ചു, പഞ്ചകോശങ്ങളെ നിഷേധിച്ചു. പക്ഷെ അങ്ങനെയാണെങ്കിലും അസ്ഥിതത് ബ്രഹ്മ, ആ നിലയ്ക്കായാലും ശരി അങ്ങനെ ഒരു ബ്രഹ്മമുണ്ട്, അതാണ് ബ്രഹ്മം, അതാണ് സ്വസ്വരൂപം. ചിന്തിക്കാൻ കഴിയാത്തതാണെങ്കിലും പറയാൻ കഴിയാത്തതാണെങ്കിലും മനസ്സുകൊണ്ട് പോലും എത്തിച്ചേരാൻ കഴിയാത്തതാണെങ്കിലും അസ്ഥി അപി അസ്ഥി. അങ്ങനെയാണെങ്കിലും തദ്ബ്രഹ്മ അസ്ഥി, അങ്ങനെ സർവാധാരമായിട്ടൊന്നുണ്ട് എന്ന് വേദച്ചേത്. എന്നറിഞ്ഞാലോ അസ്ഥി ബ്രഹ്മേ ചേത് വേദ, ഇങ്ങനെ അറിയണം. ഇവിടെ പരമാർത്ഥമായ ജ്ഞാനത്തെ കുറിച്ച് പറയണം. ഒരുവൻ അങ്ങനെ ഒരു പരമാർത്ഥജ്ഞാനം ഉണ്ടായാൽ താനത് തന്നെ അങ്ങനെ അസ്തിത്വത്തെ അറിയാം, പക്ഷേ അത് സുസ്വരൂപമാണെന്നറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമേനം തഥോവിധു കുതോ പുനരാശങ്ക തദ് നാസ്തിത്വേ. ശരി, എന്തുകൊണ്ടങ്ങനെ ഒരാശങ്ക വരുന്നു? അതിന്റെ ഇല്ലായ്മയിൽ അസന്നേവ സഭവതി അസദ്ബ്രഹ്മി. അസദ്ബ്രഹ്മ, അങ്ങനെ ഒരു കൽപ്പന എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. നാസ്തിത്വത്തിൽ എങ്ങനെ വരും? ഇല്ല ഇല്ലയോ എന്നുള്ളൊരു സംശയം അതെങ്ങനെ വരാമോ? എന്തുകൊണ്ട്? വ്യവഹാര അതീതത്വം ബ്രഹ്മണൈതി പ്രോമഹ, വ്യവഹാര വിഷയഹി വാചാരംഭണ മാത്രേ അസ്തിത്വഭാവന ബുദ്ധിഹി തദ് വിപരീതി വ്യവഹാര അതീതേ ന അസ്തിത്വമപി പ്രതിപദ്യത. യഥാ ഘടാദി വ്യവഹാര വിഷയ തയാ ഉപപന്ന സൻ തദ് വിപരീതോ അസന്നിധി പ്രസിദ്ധ ഏവം തത് സാമാന്യ അതിഹാവി സ്യാദ് ബ്രഹ്മണോ നാസ്തിത്വം പ്രതി ആശങ്ക തസ്മാതിച്ചത് അസ്ഥി ബ്രഹ്മേതി ചേത് വേദ. ഇവിടെ പറയുന്നു വ്യവഹാര അതീതത്വം ബ്രഹ്മണേതി ബ്രഹ്മഹ. ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഏതോ വാചോ നിവർത്തന്തേ തന്നെ വിശദീകരിക്കുന്നു. അത് വ്യവഹാരാതീതമാണ്, അവിടെ വ്യവഹാരം സാധ്യമാണ്. എന്ത് വ്യവഹാരം? എന്താണ് അസ്ഥി നാസ്തി എന്നുള്ളതാണ് വ്യവഹാരം. അസ്ഥി എന്ന് പറയുക, അസ്ഥി എന്നറിയുക, അസ്തിത്വത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികൾ, ഇതൊന്നും ബ്രഹ്മത്തിൽ സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം എന്നുള്ള ശബ്ദങ്ങളിലൂടെയൊന്നും അറിയുന്നതല്ല എന്ന് പറയുന്നത്. ശബ്ദങ്ങളിലൂടെ വെളിപ്പെടുന്നതെല്ലാം വ്യവഹാര അധീനമായ കാര്യങ്ങളാണ്. പക്ഷെ ബ്രഹ്മത്തെക്കുറിച്ച് എന്ന് പറയുന്നു വ്യവഹാര അതീതത്വം, അത് വ്യവഹാരാതീതമാണ്. ഇവരുടെ പറയും അനുഭവാതീതം. അത് നമ്മൾ അറിഞ്ഞ് അറിയുന്ന, അറിയുന്നതിന് സഹായിക്കുന്ന, അല്ലെങ്കിൽ അറിഞ്ഞുവെന്ന് ധരിക്കുന്ന അറിവ് അതല്ല. നമ്മൾ ഭാവന ചെയ്ത് നിലയില്ലാത്ത ആനന്ദം എന്ന് പറഞ്ഞു. ഇതൊരു വലിയ ആനന്ദം. കേവലം കൽപ്പനകൾ, ഭാവനകളാണ്. ഈ ഭാവന, കൽപ്പന എന്നെല്ലാം പറയുന്നതാണ് വ്യവഹാരം. പക്ഷെ ബ്രഹ്മം അങ്ങനെയല്ല, സർവവ്യവഹാരത്തിനും അതീതമാണ്. അതുകൊണ്ടാണ് ആനന്ദമയ കോശത്തിനും അപ്പുറം എന്ന് പറഞ്ഞത്. ആനന്ദമയ കോശത്തെക്കുറിച്ച്, പരമാവധി ആനന്ദത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പരമാവധി ആനന്ദം എത്രയാണ്? പക്ഷെ പരമാവധി ആനന്ദമായ എന്താണ്? അത് വ്യവഹാരമാണ്, വ്യവഹാര വിഷയമാണ്. പരമാവധി ആനന്ദത്തെ അറിയുന്നതെന്ന് വെച്ചാൽ അത് വ്യവഹാരമായി, ബുദ്ധിയുടെ വ്യവഹാരമാണ്. അത്തരമൊരു വ്യവഹാരം ഇവിടെ സാധ്യമല്ല, വ്യവഹാരാതീതമാണ്. അതാണ് പരമാർത്ഥം സർവാധാരമായിരിക്കുന്നത്, വ്യവഹാരാതീതമാണ്. വ്യവഹാര വിഷയഹി വാചാരംഭം മാത്രമേ അസ്തിത്വഭാവിത ബുദ്ധി. ഇനി അസ്ഥി എന്ന് പറയുന്ന ബുദ്ധി, അല്ലെങ്കിൽ അസ്തിത്വത്തെ ആശ്രയിച്ചു വരുന്ന ബുദ്ധി, നാസ്തിത്വം, ഇതെല്ലാം എന്താണ്? വ്യവഹാര വിഷയത്തിലെ സംഭവിക്കുന്നത്. വാചാരംഭണ മാത്രേ, വാക്ക് ആലംബനമായിരിക്കുന്നത്, പുസ്തകം, മേശ എന്നെല്ലാം പറയുന്നിടത്ത് അസ്തിത്വ ബുദ്ധിയുണ്ട്. എന്തുകൊണ്ട്? അത് വ്യവഹാര വിഷയമാണ്. പറയാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്, അതിനെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്. അവിടെയെല്ലാം അസ്തിത്വഭാവിത ബുദ്ധി. തദ്വിപരീതേ വ്യവഹാരാതീത നാസ്തിത്വമി ന പ്രതിപദ്ധ്യതേ. വ്യവഹാര അതീതമാണെങ്കിലും അവിടെ നാസ്തിത്വം അത് അറിയത്തില്ല. അസ്തിത്വം അറിയത്തില്ല, നാസ്തിത്വം അറിയത്തില്ല. നാസ്തി എന്നതിനെ പറയാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ രണ്ട് അനുഭവങ്ങളും വ്യവഹാര വിഷയങ്ങളെ സംബന്ധിച്ച് പറയാൻ പറ്റും. ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഈ അനുഭവത്തിന് അതീതമായ ഒന്നിനെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ബ്രഹ്മത്തെ ഒരിക്കലും നിഷേധിക്കാൻ കഴിയത്തില്ല. നമ്മൾക്ക് അനുഭവപ്പെടുന്ന സർവത്തെ നിഷേധിക്കാം. സത്യം നമ്മൾ കരുതുന്ന ഒന്നിന് നാളെ അസത്യം എന്ന് പറയാം. ഏതിനും എന്തുകൊണ്ട്? അത് വ്യവഹാരത്തിന് വിഷയമായിരുന്നു. വ്യവഹാരത്തിന് അതീതമായ ഒന്നിനെ നാസ്തി എന്നങ്ങനെ പറയാൻ കഴിയും. എന്തുകൊണ്ട്? അതിനെ നമുക്ക് പറയാം അസ്ഥി നാസ്തി എന്ന് പറയുന്ന ഈ രണ്ടനുഭവത്തിനും അപ്പുറമാണ്. പറയുന്നു സത് അസ്ഥി, ജ്ഞാനം അസ്ഥി, ആനന്ദം അസ്ഥി എന്നൊക്കെ പറയുന്നു. ജ്ഞാനമുണ്ട്, ആനന്ദമുണ്ട്, ഉണ്മയുണ്ട് എന്നെല്ലാം പറയുന്നു. ഇതൊന്നും ബ്രഹ്മത്തെ സംബന്ധിക്കുന്ന വ്യവഹാരങ്ങളല്ല. അതുകൊണ്ടാണ് അനുഭവ വിഷയമായിരിക്കുന്ന ആനന്ദം, അല്ലെങ്കിൽ ഉണ്ട് എന്ന് വ്യവഹരിക്കാവുന്ന ആനന്ദം, അതല്ല ആനന്ദം ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ആനന്ദമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അനുഭവിക്കാനും പറയാനും കഴിയുന്ന ഒരു ആനന്ദമല്ല അത്. അസ്തിത്വത്തെ സംബന്ധിച്ചും ജ്ഞാനത്തെ സംബന്ധിച്ചും തന്നെ അത്. അതുകൊണ്ടാണ് അസ്തിത്വത്തെക്കുറിച്ച് സംബന്ധിച്ച് പറയും പറഞ്ഞെന്താണ്? അസ്തിത്വം വ്യവഹാരത്തിൽ അനുഭവപ്പെടുന്നു, വിഷയങ്ങളിലൂടെ അനുഭവപ്പെടുന്നു. ഇതേ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആനന്ദം അങ്ങനെ, ആനന്ദം വ്യവഹാരത്തിൽ വിഷയങ്ങളിലൂടെ ചേർന്ന് അനുഭവപ്പെടുന്നു. ജ്ഞാനം അങ്ങനെയാണ്, വിഷയങ്ങളെ പ്രകടമാക്കുന്നു. ഇതെല്ലാം എന്താണ്? വിഷയങ്ങളിലൂടെ ചേർന്ന് അനുഭവപ്പെടുന്നു, വ്യവഹാരത്തിന് വിഷയവുമാണ്. ഇതിനെല്ലാം സംബന്ധിച്ച് നമുക്ക് ഉണ്ട് ഇല്ല എന്ന് പറയാം. പക്ഷേ വ്യവഹാരാതീതേ നാസ്തിത്വമഭി പ്രതിപദ്ധ്യത, നാസ്തിത്വം അനുഭവപ്പെടുത്തില്ല. യഥാ ഘടാതിർ വ്യവഹാര വിഷയതയാ ഉപന്ന സൻ തദ്വിപരീതോ അസന്നിധി പ്രസിദ്ധം എം തത്സാമന്യാധികാഭിസ്യാത് ബ്രഹ്മണോ നാസ്തിത്വം പ്രത്യാശങ്ക. ഇനി ഘടാതി വ്യവഹാര വിഷയതയാ ഉപന്ന, നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടുന്ന വസ്തുക്കൾ വ്യവഹാരത്തിന് വിഷയമാണ്. തദ്വിപരീത, അതിന് വിപരീതമായിട്ടുള്ളത് വ്യവഹാരത്തിന് വിഷയമല്ലാത്തതിന് നമുക്ക് അസത്ത് എന്ന് പറയാം. അങ്ങനെ നമുക്ക് പറയാം, വ്യവഹാരത്തിന് വിഷയമായിരിക്കുന്നല്ല സത്ത്, വ്യവഹാരത്തിന് വിഷയമല്ലെങ്കിൽ അസത്ത് എന്ന് പറയും. ശശവിഷാണ് വ്യവഹാര വിഷയങ്ങൾ, അതുകൊണ്ട് അതിന് അസത്വം പറയുന്നു. ഏവം തത്സാമാന്യം, ഇതുപോലെ ഇഹാവീസ്യ ബ്രഹ്മണവും നാസ്യത്വം, അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ചും ശശവിഷാണം പോലെ. അപ്പോ ആ നാസ്തിത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതാണ്. വാസ്തവത്തിൽ വ്യവഹാരത്തിലേ ഉള്ളൂ അസ്തിത്വം നാസ്തിത്വം എന്ന അനുഭവം, അതിനപ്പുറം അതില്ല. പക്ഷേ വ്യവഹാരത്തിന് വിഷയവും വ്യവഹാര വിഷയവും അല്ലാത്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, വ്യവഹാര വിഷയമായിരിക്കുന്നതാണ് ഇതല്ല. വ്യവഹാര വിഷയമല്ല ശശവിഷാണ് മുയൽക്കൊണ്ട്. വ്യവഹാര വിഷയം അല്ലാത്തതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് നാസ്തി എന്ന് പറയാം. അതുപോലെ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറയാമോ? തസ്മാത്, അതുകൊണ്ട് പറയുന്നു അസ്ഥി ബ്രഹ്മേരി കിം പുനഃസ്യാദ് തദസ്ഥിരി വിജാനത തദാഹ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംശയം വന്നത്. വ്യവഹാരത്തിന് വിഷയമല്ലാത്തതുകൊണ്ട് ഇത് നാസ്തിയാണ്. വാസ്തവത്തിൽ അസ്തിത്വവും നാസ്തിത്വവും വ്യവഹാരത്തിലേ ഉള്ളൂ എങ്കിലും